പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ധ്യാനപൂർവം പരിചിന്തനത്തിന് വിഷയമാക്കുകയാണ് നമ്മൾ. അഞ്ചാമത്തെ യാചന, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോടും ക്ഷമിക്കണമേ എന്നതാണ്. കടങ്ങളും പാപങ്ങളും എന്ന് അത് വ്യാഖ്യാനിക്കാറുണ്ട്. എന്താണ് കടങ്ങൾ എന്ന് കഴിഞ്ഞ ധ്യാനത്തിൽ നമ്മൾ ചിന്താവിഷയമാക്കി. ദൈവത്തോടും സഹജീവികളോടും ഈ പ്രപഞ്ചത്തോടും എനിക്ക് എന്നോട് തന്നെയും ഉള്ള കടമകൾ നിർവഹിക്കാതെ വരുന്നതാണ് കടങ്ങളായിത്തീരുക. കൊടുത്തു വീട്ടേണ്ട പണം കൊടുക്കാതിരിക്കുന്നത് പോലെ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നത് കടമായി മാറുന്നു. ദൈവത്തോട് കടപ്പെട്ടവനാണ്, സഹജീവികളോട്, പ്രപഞ്ചത്തോട്, എന്നോട് തന്നെ ഞാൻ കടം വീട്ടാനുള്ളവനാണ്. ഈ കടങ്ങൾ എനിക്ക് ഇളച്ചു തരണമേ എന്നാണൊരു യാചന. പക്ഷേ നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിലെ കടങ്ങൾ ഇങ്ങനെ ചെയ്യാനുള്ളവ ചെയ്യാതിരിക്കുന്ന ഉപേക്ഷയിലൂടെ വരുന്ന മാത്രമല്ല, അതിനേക്കാളും ഭീകരമായ സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാറുണ്ട്. അരുത് എന്ന് പറഞ്ഞ പല കാര്യങ്ങളും നമ്മൾ ചെയ്തു പോകാറുണ്ട്. നമുക്കറിയാം, പ്രമാണങ്ങൾ 10 പ്രമാണങ്ങളിൽ അധിക പങ്കും നീ ചെയ്യരുത് എന്ന് പറയുന്നതാണ്. അതിൻ്റെ ഉള്ളിൽ ഒരു പോസിറ്റീവായ ഭാവാത്മകമായ ഉണ്ടെങ്കിലും അരുത് എന്ന് വളരെ കർശനമായി പറയുന്ന ചില കാര്യങ്ങളുണ്ട്. നീ കൊല്ലരുത്, നീ വ്യഭിചാരം ചെയ്യരുത്, നീ മോഷ്ടിക്കരുത്, നീ കള്ളസാക്ഷ്യം പറയരുത്, നിൻ്റെ സഹോദരൻ്റെ വസ്തുക്കൾ നീ ആഗ്രഹിക്കരുത്, നിൻ്റെ സഹോദരൻ്റെ ഭാര്യയെ നീ മോഹിക്കരുത്, ഇങ്ങനെ അരുത് 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 എന്ന് അനേകം തവണ ആവർത്തിച്ചു പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതധിക പങ്കും മനുഷ്യർ തമ്മിലുള്ള ബന്ധത്തിലാണ് കടന്നു വരിക. അതോടൊപ്പം ദൈവത്തോടുള്ള ബന്ധത്തിലും, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്, നീ വിഗ്രഹങ്ങൾ ഉണ്ടാക്കരുത്, വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ പ്രണമിക്കരുത്, ആരാധിക്കരുത്. അപ്പോൾ ദൈവാരാധനയിൽ, സഹോദര സ്നേഹത്തിൽ അരുതാത്ത ചില കാര്യങ്ങളുണ്ട്. ഇതും മനുഷ്യൻ ചെയ്തു പോകുന്നു. വിശുദ്ധ പൗലോസിൻ്റെ ജീവിതാനുഭവം നമ്മൾ കഴിഞ്ഞ തവണ ധ്യാന വിഷയമാക്കിയതാണ്. ഞാൻ ആഗ്രഹിക്കുന്ന നന്മയല്ല, ആഗ്രഹിക്കാത്ത തിന്മയാണ് ഞാൻ ചെയ്തു പോവുക. അരുത് എന്നറിയാമെങ്കിലും അരുതാത്തത് പലതും ചെയ്തു പോകുന്നു. ഇതാണ് പാപം, കൽപ്പനകളുടെ ലംഘനമെന്ന് ചുരുക്കത്തിൽ പറയാം പാപത്തെക്കുറിച്ച്. അരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്തു പോകുന്നതിനെക്കുറിച്ചാണ് ഇവിടെ രണ്ടാമത്തെ കാര്യത്തിൽ പറയുക. ഇത് എല്ലാ മനുഷ്യരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്, കുറഞ്ഞോ കൂടിയോ ഇരിക്കുമെന്ന് മാത്രം. പ്രവാചകന്മാരിലൂടെയാണ് പാപത്തിൻ്റെ ഈ വശം ഏറ്റവും വ്യക്തമായി നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. ഒരു ഉദാഹരണം എടുക്കട്ടെ, ഹോസിയ പ്രവാചകൻ്റെ പുസ്തകം. ഹോസിയ പ്രവാചകൻ്റെ പുസ്തകം 4-ാമത്തെ അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളാണ്. ഇസ്രായേൽ ജനമേ, കർത്താവിൻ്റെ വാക്ക് കേൾക്കുക. ദേശവാസികൾക്കെതിരെ അവിടുത്തേക്ക് ഒരു ആരോപണമുണ്ട്. ദൈവം ജനത്തെ പ്രതിക്കൂട്ടിൽ കയറ്റി നിർത്തി വിചാരണ ചെയ്യുകയാണ്. വിചാരണ ചെയ്യുന്നവനും വിധി പ്രസ്താവിക്കുന്നവനും തെളിവുകൾ നിരത്തുന്നവനും എല്ലാം ദൈവം തന്നെയാണ്. എല്ലാം കാണുന്ന ദൈവം, എല്ലാം അറിയുന്ന ദൈവം ഈ ജനത്തെ സ്വന്തമായി സ്വീകരിച്ച് മകനെന്നും മകളെന്നും ഭാര്യയെന്നും ഒക്കെ വിളിച്ച് സ്വന്തമായി കാത്തു വളർത്തിക്കൊണ്ടുവന്ന ദൈവം ആ ജനത്തെ പ്രതിക്കൂട്ടിൽ നിർത്തി പറയുന്നതാണ്. ദേശവാസികൾക്കെതിരെ അവിടുത്തേക്കൊരു ആരോപണമുണ്ട്. എന്താണ് ഈ ആരോപണം? ഇവിടെ വിശ്വസ്തതയോ സ്നേഹമോ ഇല്ല. ദൈവവിചാരം ദേശത്ത് അറ്റുപോയിരിക്കുന്നു. മനുഷ്യൻ ദൈവത്തോട് വിശ്വസ്തത കാണിക്കുന്നില്ല, മനുഷ്യ പരസ്പരം വിശ്വസ്തത കാണിക്കുന്നില്ല. തന്നോട് തന്നെയും വിശ്വസ്തതയില്ലാത്ത ജീവിതം, ആർക്കും ആരെയും വിശ്വസിക്കാൻ പറ്റാതായിരിക്കുന്നു. ഇവിടെ സ്നേഹമില്ല, ദൈവത്തോട് സ്നേഹമില്ല, സഹോദരനോട് സ്നേഹമില്ല. സ്വാർത്ഥത എന്ന് പറയുന്നതും സ്നേഹമല്ല, വാസ്തുവിൽ സ്വയം വെറുക്കലായി മാറുന്നു. ഇവിടെ വിശ്വസ്തതയോ സ്നേഹമോ ഇല്ല, ദൈവവിചാരം ദേശ തറ്റുപോയിരിക്കുന്നു. ദൈവത്തെക്കുറിച്ചുള്ള ചിന്തയില്ല, ദൈവത്തെക്കുറിച്ച് അറിവുമില്ല. ഇതെങ്ങനെയാണ് പ്രവാചകൻ ഇപ്രകാരം ഒരു നിഗമനത്തിലേക്ക് എത്തിയത്? അതിന് തെളിവുകൾ നിരത്തുകയാണ്. ആർക്കും നിഷേധിക്കാനാവാത്ത വിധം സമൂഹത്തിൽ നിലനിൽക്കുന്ന തിന്മയുടെ ചിത്രങ്ങൾ അക്കമിട്ട് അവതരിപ്പിക്കുകയാണ് പ്രവാചകൻ. ആണയിടലും വഞ്ചനയും കൊലപാതകവും മോഷണവും വ്യഭിചാരവും സീമാതീതമായിരിക്കുന്നു. നീ നുണ പറയരുത്, നീ കൊല്ലരുത്, നീ മോഷ്ടിക്കരുത്, നീ വ്യഭിചാരം ചെയ്യരുത് എന്നിങ്ങനെയുള്ള കൽപ്പനകൾ, പ്രമാണങ്ങൾ ഒന്നൊന്നായി ലംഘിക്കപ്പെടുകയാണ്. ഇവിടെ വഞ്ചനയും കൊലപാതകവും മോഷണവും വ്യഭിചാരവും സീമാതീതമായിരിക്കുന്നു. ഒന്നിനു പിറകെ ഒന്നായി കൊലപാതകം നടക്കുന്നു, അതിനാൽ ദേശം വിലപിക്കുന്നു. കൊലപാതകം നടക്കുന്നൊരു സമൂഹം, ഇത് ഹോസിയ പ്രവാചകൻ പറഞ്ഞത് ഇസ്രായേലിൻ്റെ ചരിത്രം മുന്നിൽ കണ്ടുകൊണ്ടാണ്. 8-ാം നൂറ്റാണ്ടിൻ്റെ 2-ാം പകുതിയിൽ സംഭവം. BC 8-ാം നൂറ്റാണ്ടിൻ്റെ 2-ാം പകുതിയും ED 21-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ഭാഗത്തും സംഭവിക്കുന്ന തമ്മിൽ വലിയ വ്യത്യാസമില്ല എന്ന് നമുക്കറിയാം. പാപത്തിൻ്റെ വ്യക്തമായ നഗ്നമായൊരു ചിത്രം ഇവിടെ അവതരിപ്പിക്കുക. ഇത് തന്നെയാണ് ഏശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിലൂടെയും കൊണ്ടുവരുന്നത്. ഏശയ്യാ പ്രവാചകൻ ഹോസിയായുടെ സമകാലികനാണ് ഏകദേശം. ഏശയ്യാ പ്രവാചകൻ്റെ പുസ്തകം ഒന്നാമത്തെ അധ്യായത്തിൽ ഇപ്രകാരമാണ് വരിക. ഒന്നാമത്തെ അധ്യായം 2-4 വാക്യങ്ങൾ. ആകാശമേ ശ്രവിക്കുക, ഭൂതലമേ ശ്രദ്ധിക്കുക, കർത്താവ് അരുളി ചെയ്യുന്നു. ഞാൻ മക്കളെ പോറ്റി വളർത്തി, എന്നാൽ അവർ എന്നോട് കലഹിച്ചു. കാള അതിൻ്റെ ഉടമസ്ഥനെ അറിയുന്നു, കഴുത അതിൻ്റെ യജമാനൻ്റെ തൊഴുത്തും. എന്നാൽ ഇസ്രായേൽ ഗ്രഹിക്കുന്നില്ല, എൻ്റെ ജനം മനസ്സിലാക്കുന്നില്ല. തിന്മ നിറഞ്ഞ രാജ്യം, അനീതിയുടെ ഭാരം വഹിക്കുന്ന ജനം, ദുഷ്കർമ്മികളുടെ സന്തതി, ദുർമാർഗികളായ മക്കൾ. അവർ കർത്താവിനെ പരിത്യജിക്കുകയും ഇസ്രായേലിൻ്റെ പരിശുദ്ധനെ നിന്ദിക്കുകയും ചെയ്തു. അവർ എന്നിൽ നിന്ന് തീർത്തും അകന്നുപോയി. പാപത്തിൻ്റെ വ്യക്തമായ ചിത്രമാണ് ഇവിടെ അവതരിപ്പിക്കുക. ദൈവത്തെ അറിയാത്തൊരു സമൂഹം, ആരാണ് പിതാവെന്ന്, ആരാണ് സൃഷ്ടാവെന്ന്, ആരാണ് നിങ്ങളുടെ നാഥനെന്ന് അറിയാതായിത്തീർന്നിരിക്കുന്നു. ഒരു കാളയ്ക്കും കഴുതയ്ക്കും എന്ന് പറഞ്ഞാൽ ബുദ്ധിയില്ല എന്ന് നമ്മൾ വിചാരിക്കുന്ന മൃഗത്തിന് പോലുമുള്ള ആ അറിവ് നഷ്ടപ്പെട്ടു പോയൊരു സമൂഹം. ആരാണ് നിങ്ങൾ സൃഷ്ടാവെന്നറിയാത്ത, ആരാണ് നിങ്ങളുടെ നാഥനെന്നറിയാത്ത, കാളയ്ക്കും കഴുതയ്ക്കും ഉള്ള അറിവില്ലാത്ത ജനം. അതിൻ്റെ പ്രത്യേകത ഇവിടെ തുറന്നു പറയുകയാണ്. തിന്മ നിറഞ്ഞ രാജ്യം, ദൈവത്തെ മനസ്സിലാക്കാത്ത ജനം, ദൈവത്തെ അംഗീകരിക്കാത്ത ജനം, തിന്മയ്ക്കധീനമായിത്തീരുന്നു, അനീതിയുടെ ഭാരം വഹിക്കുന്ന ജനം. നേതാക്കന്മാർ അനീതി പ്രവർത്തിക്കുമ്പോൾ അണികൾ ഭാരം വഹിക്കാൻ നിർബന്ധിതരാവുകയാണ്. അനീതിയുടെ ഭാരം വഹിക്കുന്ന ജനം, ദുഷ്കർമ്മികളുടെ സന്തതി, ദുർമാർഗികളായ മക്കൾ. ഇവരുടെ പാപത്തിൻ്റെ അവസ്ഥ ഒന്നാമത്തെ അധ്യായത്തിൽ തുടർന്ന് പറയും. 22-23 വാക്യങ്ങളിൽ, നിൻ്റെ വെള്ളി കിട്ടമായി മാറിയിരിക്കുന്നു, നിൻ്റെ വീഞ്ഞിൽ വെള്ളം കലർത്തിയിരിക്കുന്നു. നിൻ്റെ പ്രഭുക്കന്മാർ കലഹപ്രിയരാണ്, അവർ കള്ളന്മാരോട് കൂട്ടുചേരുന്നു, സകലരും കോഴ കൊതിക്കുന്നു, സമ്മാനത്തിൻ്റെ പിന്നാലെ പായുന്നു. അവർ അനാഥരുടെ പക്ഷത്ത് നിൽക്കുകയോ വിധവകളുടെ അവകാശം പരിഗണിക്കുകയോ ചെയ്യുന്നില്ല. എല്ലായിടത്തും മായം ചേർക്കൽ, കൈക്കൂലി കൊണ്ട് കാര്യം നടത്താനുള്ള ശ്രമം. കൈക്കൂലി കൊടുക്കുന്നതനുസരിച്ച് കാര്യങ്ങൾ നേടിയെടുക്കുന്നവർ, മറ്റുള്ളവരുടെ സ്വന്തമാക്കുന്നവർ, അനാഥർക്കും വിധവകൾക്കും വേണ്ടി നിലനിൽക്കാൻ തയ്യാറാകാത്തവർ, സമൂഹത്തിൽ അക്രമ വാഴ്ച നടത്തുന്നവർ. ഇത് ഏശയ്യയുടെ കാലത്തും നമ്മുടെ കാലത്തും ഒരുപോലെ നിൽക്കുന്ന പാപത്തിൻ്റെ ചിത്രമാണ്. ഏശയ്യയുടെ പുസ്തകം 59-ാമത്തെ അധ്യായം 13-15 വാക്യങ്ങളിൽ നമ്മൾ ഇപ്രകാരം കാണും. ജനം ഏറ്റുപറയുകയാണ്, ഞങ്ങൾ തിന്മ പ്രവർത്തിക്കുന്നു, കർത്താവിനെ നിഷേധിക്കുന്നു, ദൈവത്തിൽ നിന്ന് പിന്തിരിയുന്നു, മർദ്ദനവും കലഹവും പ്രസംഗിക്കുകയും വഞ്ചന നിരൂപിക്കുകയും ചെയ്യുന്നു. നീതി പുറന്തള്ളപ്പെട്ടിരിക്കുന്നു, ന്യായം വിദൂരത്ത് നിൽക്കുന്നു, സത്യം പൊതുസ്ഥലങ്ങളിൽ വീണടിയുന്നു, സത്യസന്ധതയ്ക്ക് അവിടെ പ്രവേശനമില്ല. സത്യമില്ലാതായിരിക്കുന്നു, തിന്മയെ വിട്ടകലുന്നവൻ വേട്ടയാടപ്പെടുന്നു. ഇത് ഏശയ്യയുടെ കാലം. ഇത് പ്രവാസത്തിന് ശേഷം മടങ്ങി വന്ന ജനത്തോട് പറയുന്ന 3-ാം ഏശയ്യ എന്ന് പറയുന്ന ഭാഗമാണ്. അത് 6-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടുകൂടിയാണ്. BC 520 ശേഷമാണ് ഈ പ്രവചനങ്ങൾ നടക്കുക. പക്ഷേ ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൻ്റെ അവസ്ഥ അതേപടി ചിത്രീകരിക്കുന്നതല്ലേ എന്ന് തോന്നും. മർദ്ദനവും കലഹവും പ്രസംഗിക്കുകയും വഞ്ചന നിരൂപിക്കുകയും ചെയ്യുന്നു, നീതി പുറന്തള്ളപ്പെട്ടിരിക്കുന്നു, പൊതുസ്ഥലങ്ങളിൽ വീണടിയുന്ന സത്യം, സത്യസന്ധതയ്ക്ക് പ്രവേശനമില്ലാതായിരിക്കുന്ന സാഹചര്യം, തിന്മയെ വിട്ടകലുന്നവൻ വേട്ടയാടപ്പെടുന്ന അവസ്ഥാവിശേഷം. ആരും നേരു പറയാൻ ധൈര്യപ്പെടുന്നില്ല. തെറ്റ് ചെയ്യുന്നവനെതിരെ കുറ്റാരോപണം നടത്താനായിട്ട് ന്യായാധിപന്മാർ പോലും തയ്യാറാകാത്ത സാഹചര്യം. നീതിപാലകന്മാർ പോലും ഭയപ്പെട്ട് തിന്മയ്ക്ക് കൂട്ടുനിൽക്കാൻ പ്രേരിതരാകുന്ന അവസ്ഥാവിശേഷം. പാപത്തിൻ്റെ ഭീകരമായ മുഖങ്ങളാണ് പ്രവാചകന്മാരുടെ അവതരിപ്പിക്കുക. ഇതുതന്നെയാണ് യേശു നമ്മളെ പഠിപ്പിക്കുന്നു. പ്രാർത്ഥിക്കാനായിട്ട് ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. തീർന്നില്ല പാപത്തിൻ്റെ ചിത്രം. ഇത് സഹോദരൻ സഹോദരനോട് എതിരെ ചെയ്യുന്ന തെറ്റുകളുടെ, അനീതിയുടെ, അക്രമത്തിൻ്റെ, വഞ്ചനയുടെയൊക്കെ ചിത്രമാണ്. പക്ഷേ ഇതിലൂടെ സംഭവിക്കുന്ന മറ്റൊന്നുകൂടിയുണ്ട്. അത് ദൈവത്തെ നിഷേധിക്കലാണ്. ഞാൻ എൻ്റെ ജീവൻ്റെ ഉറവിടത്തിൽ നകന്നുപോകലാണ്. ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം കാണും. എൻ്റെ ജനം രണ്ടു തിന്മകൾ പ്രവർത്തിച്ചു, ജീവജലത്തിൻ്റെ ഉറവയായ എന്നെ അവർ ഉപേക്ഷിച്ചു, ജലം സൂക്ഷിക്കാൻ കഴിവില്ലാത്ത പൊട്ടക്കിണറുകൾ കുഴിക്കുകയും ചെയ്തു. ദൈവത്തിൽ നകന്ന് സ്വന്തമായൊരു അസ്തിത്വം കെട്ടിപ്പടുക്കാനായിട്ട്, സ്വന്തമായൊരു സാമ്രാജ്യം പടുത്തുയർത്താനായിട്ട് ശ്രമിക്കുന്നവർ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് വെള്ളം സൂക്ഷിക്കാൻ കഴിവില്ലാത്ത പൊട്ടക്കിണറുകൾ കുഴിക്കുകയാണ്. ജീവജലത്തിൻ്റെ ഉറവയായ ദൈവത്തിൽ നകന്ന് ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ നിഷേധിച്ചുകൊണ്ട് സ്വന്തമായി സമ്പത്ത് സമ്പാദിക്കാൻ, സ്വന്തമായി സുഖിക്കാൻ, സുഖമെന്ന് വിചാരിച്ച് ജീവിക്കാൻ ശ്രമിക്കുന്നത് പൊട്ടക്കിണറുകൾ കുഴിക്കുന്നതിന് തുല്യമാണ്. ഇത് ഒരു പടി കൂടി കടന്ന് യേശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലൂടെ ദൈവത്തിൻ്റെ ഒരു ആത്മരോദനമായി വിലാപമായി അവതരിപ്പിക്കുകയാണ്. യേശയ്യാ 1:3 ഇസ്രായേൽ ഗ്രഹിക്കുന്നില്ല, എൻ്റെ ജനം മനസ്സിലാക്കുന്നില്ല. അവർ കർത്താവിനെ പരിത്യജിക്കുകയും ഇസ്രായേലിൻ്റെ പരിശുദ്ധനെ നിന്ദിക്കുകയും ചെയ്തു. അവർ എന്നിൽ നിന്ന് തീർത്തും അകന്നുപോയി. 4 പ്രവാചകനിലൂടെ ദൈവം ഉന്നയിക്കുക. ഇതും ഒരു വിചാരണയുടെ ചിത്രീകരണമാണ്. എൻ്റെ ജനം മനസ്സിലാക്കുന്നില്ല, സത്യം ഗ്രഹിക്കാത്ത ജനം. എന്താണ് തങ്ങളുടെ യഥാർത്ഥ അസ്തിത്വമെന്ന്, എന്താണ് ഉറവിടമെന്ന്, എന്താണ് ലക്ഷ്യമാണെന്ന് മനസ്സിലാവാതെ അന്ധതയിൽ അജ്ഞതയിൽ കഴിയുന്ന ജനം. തീർന്നില്ല. അതിനപ്പുറത്ത് അവർ കർത്താവിനെ പരിത്യജിച്ചു, ഉപേക്ഷിച്ചു പോവുകയാണ്. ദൈവത്തെ ഉപേക്ഷിക്കുക, ദൈവിക കാര്യങ്ങളിൽ യാതൊരു താല്പര്യവുമില്ലാതാവുക, ദൈവത്തെ ചിന്താമണ്ഡലത്തിൽ തന്നെ പരിത്യജിക്കുക, കംപ്ലീറ്റായിട്ട് പൂർണ്ണമായിട്ട് മറന്നുകളയുക, ദൈവത്തെ പരിത്യജിക്കുക. ചില മക്കൾ മാതാപിതാക്കന്മാരെ കൊണ്ട് വൃദ്ധമന്ദിരത്തിൽ ഡിപ്പോസിറ്റ് ചെയ്യുന്നത് പോലെ, പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്ന കാര്യം പോലുമില്ല. ദൈവം ഉണ്ട്, ദൈവമാണ് എൻ്റെ നാഥനെന്ന്, ദൈവത്തിൻ്റെ സ്നേഹത്തിന് ഞാൻ കടപ്പെട്ടവനാണെന്ന്, അർഹനാണെന്ന്, ദൈവമാണ് എന്നെ താങ്ങി നിർത്തുന്നതെന്ന് യാതൊരു ചിന്തയുമില്ലാതെ ദൈവത്തെ പോസിറ്റീവായിട്ട് പരിത്യജിച്ചു. തീർന്നില്ല. അവൻ ദൈവത്തെ നിന്ദിച്ചു, മറന്നു, പരിത്യജിച്ചു, ഉപേക്ഷിച്ചു അല്ല, അവഹേളിക്കുകയാണ്. പലപ്പോഴും മതവിശ്വാസികൾ എന്ന് പറയുന്നതാണ് ഇപ്രകാരമുള്ള പാപത്തിന് ഇരയായിത്തീരുക. ദൈവത്തെ ദൂഷണം പറയുക മാത്രമല്ല, ദൈവത്തിൻ്റെ പേര് സ്വയം അറിയപ്പെടുകയും അധർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തെ നിന്ദിക്കലാണ്. ദൈവത്തിൻ്റെ പേരിൽ തിരുനാളുകൾ ആഘോഷിക്കുകയും അത് മറ്റുള്ളവരുടെ നാശത്തിന് കാരണമായി തീരുകയും ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പേരിൽ അമ്പലങ്ങളും ക്ഷേത്രങ്ങളും മോസ്കുകളും പണിയുകയും അതിനുവേണ്ടി പരസ്പരം മനുഷ്യൻ ദ്രോഹിക്കുകയും ചെയ്യുമ്പോൾ, ദൈവത്തിൻ്റെ പേരിൽ യുദ്ധങ്ങൾ നടത്തുമ്പോൾ, ദൈവത്തിൻ്റെ പേരിൽ അക്രമങ്ങൾ നടത്തുമ്പോൾ ദൈവത്തെ നിന്ദിക്കലാണ്. എല്ലാ മനുഷ്യരുടെയും പിതാവായ, എല്ലാ മനുഷ്യരെയും സ്വന്തം മക്കളായി കാണുന്ന, സകല ജീവജാലങ്ങളോടും കരുണ കാണിക്കുന്ന ദൈവത്തിൻ്റെ പേരിൽ മനുഷ്യൻ പരസ്പരം പടവെട്ടാൻ തുടങ്ങുമ്പോൾ അത് മതഭ്രാന്തെന്ന് മാത്രമല്ല, ദൈവ നിന്ദയായിത്തീരുന്നു. പാപത്തിൻ്റെ മറ്റൊരു മുഖമാണ്. ദൈവത്തെ നിന്ദിച്ചു, അവർ എന്നിൽ നിന്ന് തീർത്തും അകന്നുപോയി, മടങ്ങി വരാനാവാത്ത വിധം അകന്നുപോയിരിക്കുന്നൊരു സാഹചര്യം. ഇതാണ് പാപത്തിൻ്റെ ചിത്രം. ദൈവത്തെ മറക്കുക, ദൈവത്തെ നിന്ദിക്കുക, ദൈവത്തിൽ നിന്ന് അകന്നു പോവുക. ഇങ്ങനെ അകന്നു പോകുമ്പോൾ സംഭവിക്കുന്നത് സ്വന്തം നാശമാണ്, ദൈവത്തെ ദ്രോഹിക്കലാണ്, നിഷേധിക്കലാണ്. സഹോദരനോട് ചെയ്യുന്ന പ്രവൃത്തികളിലൂടെ ഇപ്രകാരം ദൈവനിന്ദയുണ്ടാകുമെന്ന് സാമുവേലിൻ്റെ പുസ്തകത്തിൽ നാഥാൻ പ്രവാചകൻ വഴി നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട്. പാപത്തിൻ്റെ ഭീകരമായൊരു ചിത്രം അവതരിപ്പിക്കുന്ന അധ്യായമാണ് സാമുവേലിൻ്റെ 2 12. ദാവീദ് ബത്ഷേബയെ പരിഗ്രഹിക്കുകയും അത് മറച്ചു വയ്ക്കാൻ വേണ്ടി ബത്ഷേബയുടെ ഭർത്താവായ ഊറിയയെ കൊല്ലിക്കുകയും ചെയ്ത സംഭവം. ഇതിനെക്കുറിച്ച് ദാവീദിനെ കുറ്റപ്പെടുത്താനായിട്ട് കടന്നു വന്ന നാഥാൻ പ്രവാചകൻ ദാവീദിനോട് ഇപ്രകാരം ചോദിക്കും ദൈവത്തിൻ്റെ നാമത്തിൽ. 12:9. ഇതുകൊണ്ട് തൃപ്തിയായില്ലെങ്കിൽ ഇനിയും അധികം നൽകുമായിരുന്നു. പിന്നെ എന്തുകൊണ്ട് നീ എന്നെ അനുസരിക്കാതെ എൻ്റെ മുമ്പാകെ ഈ തിന്മ ചെയ്തു? അതിൻ്റെ വ്യംഗ്യമിതാണ്, എന്തുകൊണ്ട് നീ എന്നെ ഇപ്രകാരം ദ്രോഹിച്ചു? നിന്നോട് ഞാൻ കാണിച്ച വാത്സല്യത്തിനും സ്നേഹത്തിനും ഇപ്രകാരമാണോ നീ മറുപടി നൽകുക? ഇത് ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ആഴമേറിയ മുറിവുകൾ വരുത്തുന്ന ഒരു ചിത്രീകരണമാണ്, ഒരു സംഭവമാണ്. ഇതിനെക്കുറിച്ചാണ് ഉൽപ്പത്തി പുസ്തകത്തിലെ 6 ഇപ്രകാരം നമ്മൾ വായിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 6:5-6. ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വർദ്ധിച്ചിരിക്കുന്നുവെന്നും അവൻ്റെ ഹൃദയത്തിലെ ചിന്തയും ഭാവനയും എപ്പോഴും ദുഷിച്ചതു മാത്രമാണെന്നും കർത്താവ് കണ്ടു. ഭൂമുഖത്ത് മനുഷ്യനെ സൃഷ്ടിച്ചതിൽ കർത്താവ് പരിതപിച്ചു, അത് അവിടുത്തെ ഹൃദയത്തെ വേദനിപ്പിച്ചു. മനുഷ്യൻ്റെ പാപത്തോടെ ദൈവത്തിൻ്റെ പ്രതികരണം അവനെ ശിക്ഷിക്കാനുള്ള ചിന്തയല്ല, വേദനയാണ്. സ്നേഹിക്കുന്ന വ്യക്തി നശിക്കുന്നത് കാണുമ്പോൾ ആ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഹൃദയത്തിലുണ്ടാകുന്നത് ദുഃഖവും വേദനയുമാണ്. മുറിവേറ്റ ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ വിങ്ങുന്ന വേദനകളാണ് നമ്മൾ പ്രവാചകന്മാരിലൂടെ കേൾക്കുക. എൻ്റെ ജനം എന്നെ മനസ്സിലാക്കുന്നില്ല, അകന്നുപോകാൻ തിടുക്കം കൂട്ടുന്നു, അവർ വെള്ളം സൂക്ഷിക്കാൻ കഴിവില്ലാത്ത പൊട്ടക്കിണറുകൾ കുഴിക്കുന്നു. ഇങ്ങനെ പൊട്ടക്കിണറുകൾ കുഴിച്ച് മരുഭൂമിയിൽ അലയുന്ന, വെള്ളം കിട്ടാതെ, ദാഹജലം കിട്ടാതെ നശിച്ചു പോകുന്ന, വരണ്ടു പോകുന്ന ജീവിതത്തെ ഓർത്ത് ദൈവം ദുഃഖിക്കുകയാണ്. ഇപ്പോൾ ദൈവത്തിന് മനുഷ്യൻ്റെ പാപത്തോടുള്ള ദൈവത്തിൻ്റെ പ്രതികരണം ശിക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ വേദനയും ദുഃഖവുമാണ്. ദൈവത്തിന് വേദനിക്കാൻ സാധിക്കുമോ? സാധിക്കും എന്നതാണ് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. പക്ഷേ മറ്റാർക്കും കാണാൻ സാധിക്കാത്ത വിധത്തിൽ, മറ്റൊരു മതങ്ങളിലും കാണിട്ടില്ലാത്ത വിധത്തിൽ, ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക്, ദൈവത്തിൻ്റെ ഹൃദയവികാരങ്ങളിലേക്ക് കടന്നു ചെല്ലാനായിട്ട് നമ്മളെ സഹായിക്കുന്നത് ബൈബിളാണ്. അത് പ്രവാചകന്മാരിലൂടെയും അവസാനം യേശുക്രിസ്തുവിലൂടെയും. ഈ ദുഃഖമാണ് ഘനീഭവിച്ച് യേശുവിൽ നിന്ന് ഉയർന്നു വരിക. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എൻ്റെ എന്നെ അങ്ങ് ഉപേക്ഷിച്ചു എന്ന് ചിന്തിക്കുന്ന വിധം, ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന മനുഷ്യൻ ദൈവത്തിൻ്റെ തന്നെ രോദനമാണ്. എന്ത്, നിങ്ങൾ ഇപ്രകാരം അകന്നു പോകുന്നു? അകന്നു പോകുന്ന ജനത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ദുഃഖം നമ്മൾ ബൈബിളിൽ ഒരു എല്ലായിടത്തും കാണും, വീണ്ടും വീണ്ടും. അകന്നു പോകുന്നവരെ അടുപ്പിച്ചു കൊണ്ടുവരിക, അതാണ് ദൈവത്തിൻ്റെ പദ്ധതി. ഇനി എങ്ങനെയാണ് മടങ്ങി വരാൻ സാധിക്കുക? എങ്ങനെയാണ് ഈ തകർക്കപ്പെട്ട ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കാൻ സാധിക്കുക? ഒരേ ഒരു മാർഗമേ ഉള്ളൂ. ആ മാർഗം മടങ്ങി വരവാണ്, മാനസാന്തരമാണ്. ദൈവം ജനത്തോട് ആവശ്യപ്പെടുന്നത് മടങ്ങി വരിക. യേശയ്യായിലൂടെയും ജെറമിയായിലൂടെയും എന്നല്ല, എല്ലാ പ്രവാചകന്മാരിലൂടെയും ആവശ്യപ്പെടുന്നത് ഒരേ ഒരു കാര്യമാണ്, മടങ്ങി വരണം. എവിടെ നിന്നാണ് നിങ്ങൾ അകന്നുപോയെന്ന് ചിന്തിക്കുക, മടങ്ങി വരിക. യേശയ്യായുടെ പുസ്തകം 1:18 ഇങ്ങനെ കാണും. കർത്താവ് അരുളി ചെയ്യുന്നു, വരുവിൻ നമുക്ക് രമ്യതപ്പെടാം, നിങ്ങളുടെ പാപം കടും ചെമ്പാണെങ്കിലും അവ മഞ്ഞു പോലെ വെണ്ണയുള്ളവയായിത്തീരും. അതിനെന്തു ചെയ്യണം? മടങ്ങി വരണം. 1:16-17 നിങ്ങളെ തന്നെ കഴുകി വൃത്തിയാക്കുവിൻ, നിങ്ങൾ ദുഷ്കർമ്മങ്ങൾ എൻ്റെ സന്നിധിയിൽ നീക്കിക്കളയുവിൻ, നിങ്ങളുടെ അകൃത്യങ്ങൾ അവസാനിപ്പിക്കുവിൻ, നന്മ പ്രവർത്തിക്കാൻ ശീലിക്കുവിൻ, നീതി അന്വേഷിക്കുവിൻ, മർദ്ദനം അവസാനിപ്പിക്കുവിൻ, അനാഥരോട് നീതി ചെയ്യുവിൻ, വിധവകൾക്ക് വേണ്ടി വാദിക്കുവിൻ. മടങ്ങി വരവ് ഒരു നീണ്ട പ്രക്രിയയാണ്. അത് തുടങ്ങണമെന്ന് ഹൃദയത്തിലാണ്. ഹൃദയത്തിൽ, ചിന്താഗതിയിൽ, മനോഭാവത്തിൽ മാറ്റമുണ്ടാകണം. ദൈവത്തെ നാഥനായി സ്വീകരിക്കാൻ, സ്നേഹമുള്ള പിതാവായി കാണാൻ തയ്യാറാകണം. അവിടെ നിന്നാണ് ഒരു മടക്കയാത്ര സാധ്യമാവുക. ആ മടക്കയാത്ര വെറും ആചാരങ്ങളിലൂടെ സംഭവിക്കേണ്ട ഒന്നല്ല, ജീവിതത്തിൻ്റെ മൊത്തം വീക്ഷണത്തിൽ, ശൈലിയിൽ മാറ്റം വരുത്തണം, പ്രവർത്തനങ്ങളിൽ മാറ്റമുണ്ടാകണം. എവിടെ നിന്നാണ് വീണതെന്ന്, അകന്നുപോയതെന്ന് ചിന്തിക്കുക. തിരിച്ചു വരാനുള്ള ആ ആഹ്വാനമാണ് പ്രവാചകന്മാരിലൂടെ എടുത്തു കാണിക്കുന്നത്. ഇതുതന്നെയാണ് യേശുക്രിസ്തുവിലൂടെയും ഏറ്റവും കൂടുതലായിട്ട് കാണുക, ദൈവത്തിൻ്റെ ആഹ്വാനം, മടങ്ങി വരാനുള്ള ആഹ്വാനം, മാനസാന്തരത്തിനുള്ള ആഹ്വാനം. ഈ ആഹ്വാനവും കൊണ്ടാണല്ലോ യേശു തൻ്റെ സുവിശേഷം പ്രഘോഷണം ആരംഭിക്കുക. മർക്കോസ് എഴുതിയ സുവിശേഷം 1:14-15 യേശു തുടങ്ങുന്നത് ഇങ്ങനെയാണ്: സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. അനുതപിക്കുക, മടങ്ങി വരിക. അനുതാപത്തിലൂടെ മാത്രമേ, ഒരു മടങ്ങി വരവിലൂടെ മാത്രമേ ദൈവവുമായുള്ള രമ്യത സാധ്യമാവുകയുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ കടങ്ങളും ഞങ്ങളുടെ പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പറയുമ്പോൾ നമുക്കാവശ്യമായ ഒരു മനോഭാവം യേശു നമ്മുടെ മുമ്പിൽ എടുത്തു കാണിക്കുകയാണ്. ഒന്ന്, നമ്മൾ പാപം ചെയ്തു പോയി എന്നേറ്റു പറയുക. സ്വന്തം പാപാവസ്ഥയിലേക്ക്, സ്വന്തം പ്രവൃത്തിയിലേക്ക്, സ്വന്തം വീഴ്ചകളിലേക്ക് മനസ്സു തിരിഞ്ഞ് വ്യക്തമായ ബോധ്യത്തിലേക്ക് കടന്നു വരിക. അത് അംഗീകരിക്കുക. തെറ്റിപ്പോയി എന്ന് പറയാതെ നമുക്ക് മാറ്റമുണ്ടാവില്ല. ഞാൻ ചെയ്ത് തെറ്റാണെന്നുണ്ടെങ്കിൽ, ഞാൻ സഞ്ചരിക്കുന്ന വഴി തെറ്റായ വഴിയാണെങ്കിൽ മടങ്ങി വരണം. അപ്പോൾ പാപബോധത്തിൽ നിന്നാണ് മടങ്ങി വരുന്നതിനുള്ള സാധ്യത ഉണ്ടാകുന്നത്. ആ മടങ്ങി വരവ് ജീവിതത്തിലൊരു നവീകരണത്തിന് കാരണമായി തീരണം. ഇങ്ങനെ നവീകരണത്തിന് തയ്യാറാകുമ്പോഴാണ് നമുക്ക് മാപ്പിൻ്റെ അനുഭവം ഉണ്ടാവുക. നമുക്ക് മാപ്പിനെക്കുറിച്ച് അടുത്ത ദിവസം ധ്യാന വിഷയമാക്കാം. ഇപ്പോൾ നമുക്ക് പ്രാർത്ഥനയോടുകൂടി അവസാനിപ്പിക്കാം. കരുണിവാനും സ്നേഹനിധിയുമായ പിതാവേ, അരുതാത്ത ഒരുപാട് കാര്യങ്ങൾ ചെയ്തു പോയവരാണ് ഞങ്ങൾ. കൊല്ലരുതെന്നും മോഷ്ടിക്കരുതെന്നും വ്യഭിചാരം ചെയ്യരുതെന്നും ഒക്കെ അവിടുന്ന് കൽപ്പിക്കുന്നുണ്ടെങ്കിലും അങ്ങയുടെ പ്രമാണങ്ങൾ എല്ലാം വീണ്ടും വീണ്ടും ലംഘിക്കപ്പെടുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ തെറ്റുകളും ഞങ്ങൾ അങ്ങയുടെ മുമ്പിൽ ഏറ്റു പറയുന്നു. ഞങ്ങളുടെ കടങ്ങളും ഞങ്ങളുടെ പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ,